വിമാനത്താവളത്തിലെ കുട്ടി വിമാനത്താവളത്തെ സമീപിക്കുകയാണെന്ന് മുഴുവൻ യാത്രക്കാരും തങ്ങളുടെ സീറ്റ് ബെൽറ്റ് മുറുക്കണമെന്നുള്ള അറിയിപ്പ് മുഴങ്ങി. എയർ ഹോസ്റ്റസ് മൃദുവായ ഒരു ചിരിയോടെ അടുത്തെത്തുമ്പോഴേക്കും കുട്ടി സീറ്റ് ബെൽറ്റ് സ്വയം മുറുക്കിയിരുന്നു. യു ആർ സോ നൈസ്, അവൾ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു. ചിരിക്കുമ്പോൾ മുഖത്ത് നുണക്കുഴികൾ തെളിയുന്ന ആ എയർ ഹോസ്റ്റസിനോട് യാത്രയുടെ തുടക്കം മുതൽ തന്നെ അവൾക്ക് പ്രത്യേകമായൊരു ഇഷ്ടം തോന്നിയിരുന്നു. എന്നോ ഉറക്കത്തിൽ കണ്ട ഒരു മാലാഖയുടെ മുഖമാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതേ മുഖം, ഞാൻ ഈ കയ്യൊന്ന് തൊട്ടോട്ടെ, അവൾ സ്വപ്നത്തിൽ മാലാഖയോട് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് മാലാഖ തൻ്റെ വലതു കൈത്തലം അവളുടെ നേർക്കു നീട്ടി. ഞാൻ ഈ കയ്യമേൽ ഉമ്മ വെച്ചോട്ടെ, അവൾ ഇളം ചുവപ്പ് നിറമാർന്ന കൈത്തലത്തിലേക്ക് നോക്കി പതുക്കെ ചോദിച്ചു. ഓ, അതിനെന്താ, മാലാഖ പറഞ്ഞു. ഒരിക്കൽ കൂടി എയർ ഹോസ്റ്റസിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു സംശയമില്ല, അതേ മുഖം തന്നെ. ആരാ കുട്ടിയെ വെയിറ്റ് ചെയ്യുക? എയർ ഹോസ്റ്റസ് അവളുടെ മുടിയിൽ മെല്ലെയൊന്ന് തടവിക്കൊണ്ട് ചോദിച്ചു. അങ്കിൾ ഉണ്ടാവും, ആൻറ്റി ഉണ്ടാവും, വേറെയും കുറേ പേര് കാണും. അവൾ സോത്സാഹത്ത് പറഞ്ഞു. വിമാനത്തിൽ നിന്നിറങ്ങുമ്പോൾ അവളുടെ കഴുത്തിൽ ചെറിയൊരു കാർഡ് തൂങ്ങി കിടന്നിരുന്നു. അതിൽ വേറൊന്നുമില്ല, പേര് മാത്രം, കുക്കു. ചുറ്റും കണ്ണോടിച്ചപ്പോൾ സന്ധ്യയായോ എന്ന് കുക്കിന് ആശങ്കയായി. വിമാനം പുറപ്പെട്ടത് 2 മണിക്കൂർ വൈകിയായിരുന്നു. കൃത്യസമയത്ത് ടേക്ക് ഓഫ് ചെയ്യാതിരുന്നെങ്കിൽ നല്ല വെളിച്ചമുള്ള നേരത്തു തന്നെ ഇവിടെ ലാൻഡ് ചെയ്യാമായിരുന്നു. അതെങ്ങനെ? ഏതോ തീവ്രവാദി യാത്രക്കാർക്കിടയിൽ ഉണ്ടെന്ന ഫോൺ സന്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് അവസാന നിമിഷത്തിൽ. പരിശോധനയും ചോദ്യം ചെയ്യലും ഏറെ നീണ്ടുപോയി. എന്നിട്ടോ തീവ്രവാദിയെ ഒട്ടു കണ്ടതുമില്ല. കുക്കു നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി. നേരെ പിറകിലായി മെലിഞ്ഞൊരു സായിപ്പും തടിച്ചൊരു മദാമയും ഗൗരവപൂർവം എന്തോ സംസാരിച്ചുകൊണ്ട്. എവിടേക്ക് പോവുകയാണെന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എവിടെയെങ്കിലും പോകട്ടെ. അങ്കിളും മറ്റും കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാകുമോ? ആവോ, ഒരുപാട് ദൂരത്തുനിന്ന് വരേണ്ടതാണ്. 3 മണിക്കൂർ മുമ്പെങ്കിലും എത്തിയിട്ടുണ്ടാകും. ക്ഷമ ചോദിക്കേണ്ടത് താനല്ലോ. അതെന്തായാലും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുക്കാം. ജാനറ്റ് ജാക്സൻ്റെ പുതിയൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. കാറിൽ നിന്ന് അത് പാടി കേൾപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ കുക്കുവിന് വളരെ ഉന്മേഷം തോന്നി. വിമാനയാത്ര കൊണ്ട് അവൾക്ക് അല്പം പോലും ക്ഷീണം അനുഭവപ്പെട്ടിരുന്നില്ല. എങ്ങനെ ക്ഷീണം തോന്നും? ഇടയ്ക്കിടെ ചോക്ലേറ്റും കോഫിയും പിന്നെ മാലാഖയുടെ മുഖമുള്ള എയർ ഹോസ്റ്റസും. ഒരു നിമിഷം അവൾ തിരിഞ്ഞു വിമാനത്തിനു നേർക്കു നോക്കി. വലിയൊരു വെള്ളപ്പറവ് ചിറകുകൾ നിവർത്തി നിലത്തു നിൽക്കുന്നത് പോലെ അതവിടെ. അരമണിക്കൂർ കഴിഞ്ഞ് അവൻ തിരിച്ചു പോക്ക്. ലഗേജ് ഇറക്കി കാണുമോ? വിമാനത്തിൽ നിന്നിറങ്ങി വരുന്ന യാത്രക്കാരെ പ്രതീക്ഷിച്ച് നിരവധി പേർ നിൽപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം കാണുകയും തിടുക്കത്തിൽ അടുത്തേക്ക് ചെല്ലുകയും സ്നേഹവും ആഹ്ലാദവും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ കുക്കു അങ്ങുമിങ്ങും കണ്ണോടിച്ചു കൊണ്ടു നിന്നു. ഇതെന്തുപറ്റി? അങ്കിളും ആൻറ്റിയും മറ്റും എവിടെ? കുക്കു കരുതിയത് കെട്ടിടത്തിനുള്ളിൽ എത്തുമ്പോഴേക്കും അനേകം കൈകൾ തൻ്റെ നേരെ നീണ്ടുവരുമെന്നായിരുന്നു. അത് സംഭവിക്കാത്തതിൽ അവൾക്ക് ഖേദം തോന്നി. അങ്കിളിനെയോ ആൻറ്റിയോ അവൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാണാനിടയായവരൊക്കെയും തൻ്റെ ബന്ധുക്കളാണോ എന്ന് അവൾ സംശയിക്കാനിടയായി. ആരും എന്താണ് തന്നെ തിരിച്ചറിയാത്തത്? അവൾ വ്യസനയോടെ ഓർത്തു. അവളുടെ കഴുത്തിൽ പേരെഴുതിയ കാർഡ് അപ്പോഴും തൂങ്ങിക്കിടന്നിരുന്നു സുവ്യക്തമായ അക്ഷരങ്ങളോടെ. പക്ഷേ ആരും അത് കണ്ട് അവൾക്ക് നേർക്കടുത്തില്ല. അവൾ തിരക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിനിടയിൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരൊരാൾ കുക്കുവിനെ സമീപിച്ചു. കുട്ടിക്ക് പോകേണ്ടേ? അയാൾ ആരാഞ്ഞു. ഉവ്വ്, വരുമെന്ന് പറഞ്ഞവരുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? അതവൾ കയ്യിലെ ചെറിയ തുകൽ സഞ്ചിയിൽ നിന്ന് കണ്ടെടുക്കാനായി. അയാൾ നമ്പർ കുറിച്ചെടുത്തു. ധൃതിയിൽ നടന്നകന്നു. ചില്ലുചുവരിന് പുറത്ത് അപരിചിതരായ ആരൊക്കെയോ നിഴലുകൾ പോലെ കുക്കുവിൻ്റെ കണ്ണുകൾ അവർക്കിടയിലൂടെ കടന്നുപോയി. പല മുഖങ്ങൾ, എത്രയെന്ന് എണ്ണി നോക്കിയാലോ? 28 വരെ എണ്ണിയപ്പോൾ ഫോൺ നമ്പറുമായി പോയിരുന്ന ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തി. വീട്ടിലെ നമ്പറല്ലേ അത്? അതെയല്ലോ, ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. കുട്ടി ഇവിടെ ഇരിക്കൂ, ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. അയാൾ പോയി. കുക്കു റൺവേയുടെ നേരെ തിരിഞ്ഞു. താൻ യാത്ര ചെയ്ത വിമാനം പതുക്കെ നീങ്ങിത്തുടങ്ങുകയാണ്. അവൾ കാണാൻ കഴിഞ്ഞത്. അവൾ അവൾ ഉദ്യേഗത്തോടെ ചില്ലുപുത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിമാനം റൺവേയിലൂടെ നീങ്ങി വേഗമാർജിച്ച് ആകാശത്തേക്ക് ഉയർന്നു. ചില്ലുപുത്തിയിൽ മുഖമമർന്നു നിന്ന് കുക്കു കരയുമ്പോൾ വിമാനം മേഘങ്ങൾക്കിടയിലെങ്ങോ അപ്രത്യക്ഷമായി.